ಸಿಂಧೂರಾರುಣ ವಿಗ್ರಹ ತ್ರಿನಯನ ಮಾಣಿಕ್ಯಮೌಳಿ ಸುರತಾರ ನಾಯಕಶೇಖರ ಸ್ಮಿತಮುಖೀ ಮಾಬೀನ ವಕ್ಷೋರುಹಾ ಪಾಣಿಭ್ಯಾಮಳಿ ಪೂರ್ಣರತ್ನ ಚಷಗಂ ರಕ್ತೋಲ್ಪಲಂ ವಿಭೂತಿಂ ಸೌಮ್ಯಾ
ಸಂಪೂಜ್ಯನಾಯ ಅಧ್ಯಕ್ಷನಂ ಶಾಕ್ತೇಯತ್ತಿൻ്റെ ആരാധ്യരായ ഭാരവാഹികൾക്കും ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി വിനീത പ്രണാമം അർപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. കൗരവസഭയിൽ ശ്രീകൃഷ്ണൻ വന്ന് ശ്രീകൃഷ്ണനെ കയറുകൊണ്ട് കെട്ടാൻ മുമ്പോട്ട് വന്ന ദുര്യോധനൻ്റെ ആ പ്രവൃത്തി കണ്ട് എന്നെ നിനക്ക് കീഴടക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തി വിശ്വരൂപം കാണിച്ചു കൊടുത്ത ആ ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് വിദുരൻ സദസ്സിൽ കയ്യും കൂപ്പി നിൽക്കുകയായിരുന്നു. കൃഷ്ണ, അവിടുത്തെ രൂപം, അവിടുത്തെ ചൈതന്യം, അവിടുത്തെ ശക്തി, അതിൻ്റെ എല്ലാം മുമ്പിൽ അടിയൻ വിദുരൻ കൈകൂപ്പി നിൽക്കുകയാണ് എന്നായിരുന്നു വിദുരൻ കൃഷ്ണനെ അറിയിച്ചത്. അതുപോലെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമാണോ, സംതൃപ്തിയാണോ, ചാരിതാർത്ഥ്യമാണോ, ആഹ്ലാദമാണോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യത്തിൽ ഹൃദയം നിറഞ്ഞുകൊണ്ട് ഒരനുഭൂതി തോന്നുന്നു, എൻ്റെയും നിങ്ങളുടെയും ഭാരതം തിരിച്ചു വരും. നമ്മുടെ പരമപവിത്രമായ ഭാരതഭൂമി വൈഭവ സമൃദ്ധമായി തിരിച്ചു വരാതിരിക്കില്ല. ആ രാഷ്ട്രത്തെ ഉത്തേജിപ്പിക്കാൻ, നമ്മുടെ ഭാരതത്തെ ഉത്തേജിപ്പിക്കാൻ ലളിതാ സഹസ്രനാമത്തിലെ മൂന്ന് വാക്കുകൾ, ആ മൂന്ന് വാക്കുകൾ ശാക്തേയത്തിൻ്റെ എംബ്ലമായ ഓംകാരത്തിൻ്റെ പുറത്ത് അടുത്ത ഒക്ടോബറിലെ ശാക്തേയത്തിന് മുമ്പ് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യൈ നമഃ. അവസാനത്തെ കളയ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, അതുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പരമപവിത്രമായ രാഷ്ട്രം ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള രാഷ്ട്രം 950 വർഷം വിദേശാക്രമണത്തിൽ കിടന്നിട്ടും മരിക്കാത്ത രാഷ്ട്രം, എല്ലാ വിധത്തിലും അടിച്ചു തകർത്ത് തരിപ്പണമാക്കാൻ പാകത്തിനുള്ള ആന്തരികവും ബാഹ്യവുമായ ആക്രമണങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വിധേയമായിട്ടും ഈ രാഷ്ട്രം മരിച്ചില്ല, ഈ രാഷ്ട്രം നശിച്ചില്ല, അത് മരിക്കുകയുമില്ല. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത. ബാക്കി ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ ധരിക്കുകയാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഈ തം ദേവനിർമ്മിതം ദേശം, ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ഈ ദേശത്തിൽ കാലാകാലങ്ങളിൽ ജനതയുടെ ഉജ്ജ്വലമായ ചൈതന്യം ആവാഹിക്കപ്പെടും. അത് വളരണം, ഉയരണം. ലോകത്തിലെ ഒരു നെഗറ്റീവും നമ്മളെ ബാധിക്കരുത്, ഭാരതത്തെ ബാധിക്കില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വധിക്കപ്പെട്ടപ്പോൾ, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ, രാജീവ് ഗാന്ധി ഇവിടെ മരിച്ചു വീണപ്പോൾ ലോക ജനത വിചാരിച്ചു ഭാരതം തകരുമെന്ന്. ഒന്നും ഭാരതത്തിന് സംഭവിച്ചില്ല. അതാണ് ഭാരതം, പരമപവിത്രമായ ഭാരതത്തില് ആത്മീയ ശക്തി ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. പരമപവിത്രമായ ഭാരതത്തിൻ്റെ ആധുനിക ശാസ്ത്രശക്തി ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ ഒരസാധാരണ രാഷ്ട്രമാണ്. അതുകൊണ്ടാണ് 25 ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ചൈനീസ് പ്രീമിയർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത്, അമേരിക്കൻ യുവാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഭാരതത്തിലെ യുവാക്കളെ കണ്ടു പഠിക്കണമെന്ന്. ഒരമേരിക്കൻ പ്രസിഡന്റും ഇന്നുവരെ അത് പറഞ്ഞിട്ടില്ല. ഭാരതത്തിലെ യുവാക്കളെ കണ്ട് അമേരിക്കൻ യുവാക്കൾ പഠിക്കണമെന്ന് പറയുക. ഒരു 15 ദിവസം മുമ്പ് ടോണി ബ്ലെയർ പാർലമെന്റിൽ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് സ്വാമിനാരായണ ക്ഷേത്രത്തിൽ ചെന്ന് മഹാവിഷ്ണുവിന് പാലഭിഷേകം നടത്തി 3 പ്രദക്ഷിണം വെച്ച് പൂജാരി കയ്യിൽ കെട്ടിക്കൊടുത്ത ചുമന്ന ചരട് കെട്ടി പാർലമെന്റിൽ ചെന്ന് വാദിച്ച് ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ ഇവിടെയുള്ള ബട്ടൺസ് പൊട്ടിപ്പോയി, ഷർട്ടിൻ്റെ തല താഴ്ത്തേക്ക് വന്നപ്പോൾ പൂജാരി കെട്ടിക്കൊടുത്ത ചരട് കണ്ട് വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ബ്രിട്ടീഷ് ജേണലും തുടങ്ങിയ പത്രങ്ങൾ എഴുതി, എ ഹിന്ദു ത്രെഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ബ്ലെയർ ഇൻ ദ പാർലമെന്റ്. ഹിന്ദുക്കളുടെ ഒരു ചരട് ബ്ലെയറെ, ടോണി ബ്ലെയറെ പാർലമെന്റിൽ സംരക്ഷിക്കാൻ എന്ന് ഈ ചരടിൽ വട്ടം കൊടുത്തിട്ട് വലിയൊരു ചിത്രം എല്ലാ പത്രങ്ങളിലും. ലോകം മാറുന്നു. വേദനിക്കാനും ദുഃഖിക്കാനും ഒന്നും നമുക്കില്ല. നമുക്കൊരിക്കലും കരയാനൊന്നും നേരെയില്ല. നമുക്ക് മൊബൈൽ ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിലൂടെ രാമായണം അയക്കുക, ടി വി വന്നിട്ടുണ്ടെങ്കിൽ ടി വിയെ ശപിക്കുകയല്ല, മഹാഭാരതവും രാമായണവും ടി വിയിലൂടെ കാണിക്കാം. എന്താണോ ലോകം കമ്പോളമായിട്ടുണ്ടെങ്കിൽ ഭാരതത്തിലെ സർവ അറിവുകളും ആ കമ്പോളത്തിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കുക. ലോകത്തിൽ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെ കുത്തിമറിച്ച് തിരിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് എടുക്കാൻ ശ്രമിക്കുക. എന്നും ഓർമ്മിക്കുക, ഈ രാമായണം എന്ന അത്യുജ്വലമായ ഗ്രന്ഥമുണ്ടായത് വാൽമീകി കാരണമല്ല, രാമൻ കാരണമല്ല,
ഭരതനല്ല, കൈകേയി അല്ല, മന്ദര എന്ന അമ്മച്ചിയാണ്. ആ മന്ദര ഇല്ലായിരുന്നു എങ്കിൽ രാമായണമില്ല. ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നു എങ്കിൽ 125,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതമില്ല. അതുകൊണ്ട് ഭാരതത്തില് മന്ദരമാരുണ്ടാകണം, ശകുനിമാരുണ്ടാകണം. അതിനെ അതിജീവിച്ച് ഭാരതത്തിൽ രാമായണമുണ്ടാകും, മഹാഭാരതമുണ്ടാകും. മന്ദര കൂടി വന്ന 65 വയസ്സുവരെ ജീവിക്കും, ഇഞ്ചക്ഷൻ എടുത്താൽ 75 വയസ്സുവരെ. ശകുനി കൂടി വന്ന 93 വയസ്സുവരെ. രാമായണം ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരയുഗത്തിൽ കടന്ന് കലിയുഗം കടന്ന് ഇനിയും വരും അടുത്ത കൃതയുഗത്തിലേക്ക്. മഹാഭാരതവും ദ്വാപരയുഗം കടന്ന് കലിയുഗത്തിൽ 5106 വർഷങ്ങൾ കടന്ന് ഇനിയും അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ലോകത്തിൽ നടക്കുന്ന നെഗറ്റീവുകൾ മുഴുവനും ചിരിച്ചുകൊണ്ട് പോസിറ്റീവാക്കി മാറ്റുക. നമ്മുടെ ചൈതന്യത്തെ ലോകജനതയ്ക്ക് എത്തിക്കാനുള്ള നല്ല ഉജ്ജ്വലമായ വസ്തുതകളാക്കി മാറ്റുക. സാധിക്കും, ഭാരതീയന് മാത്രമേ അത് സാധിക്കുള്ളൂ, മറ്റാർക്കും അത് സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു രാവണൻ ഇല്ലായിരുന്നു എങ്കിൽ ശ്രീരാമൻ വരേണ്ട ആവശ്യമേ ഇല്ല. ഒരു കംസൻ ഇല്ലായിരുന്നു എങ്കിൽ ശ്രീകൃഷ്ണൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ചുമ്മാ തിരിച്ചു പോകേണ്ടി വരും. അത് കാരണം അങ്ങേര് വരികയില്ല. അതുകൊണ്ട് രാവണന്മാരും കംസന്മാരും ദുര്യോധനന്മാരും അതെല്ലാം വേണം. അത് കണ്ട് തളരുന്ന നമ്മൾ ഉണ്ടാകരുത്. ഭാരതത്തിൽ ആരും തളർന്നിട്ടില്ല. തളർന്നിരുന്നു എങ്കിൽ ഭാരതം ഇന്ന് ഇതുപോലെ നിൽക്കുമായിരുന്നില്ല. ശാക്തേയത്തിന് ഒരു ഹാളിൽ നിറച്ചും രണ്ടാമത് കസേര ഇടേണ്ടി വരുമായിരുന്നില്ല. പുറത്ത് ഇത്രയും വ്യക്തികൾ ഈ മാർബിളിൽ കുത്തി നിൽക്കുമായിരുന്നില്ല. എന്തുകൊണ്ട് നിന്നു? ഭാരതത്തിൻ്റെ പ്രത്യേകത ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഈ നാടിൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ്. ഓർമ്മിക്കണം. ഇന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹാള് വിട്ട് പുറത്തു പോകുമ്പോൾ ഒരു 15 പോയിൻ്റ് നിങ്ങൾ ഓർക്കണം. ശാക്തേയത്തിൻ്റെ 7-ാമത്തെ പഠന ക്ലാസ്സാണ്. അതുകൊണ്ട് എല്ലാം കേട്ട് തിരിച്ചു പോയാൽ പോരാ. ഹിയറിങ് ഈസ് നോട്ട് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, ലിസണിങ് നോട്ട് ലേണിങ് ബട്ട് അണ്ടർസ്റ്റാൻഡിങ്, നോട്ട് സീയിങ് ബട്ട് വാച്ചിങ്. ഇത് നമുക്ക് സാധിക്കണം. കുറച്ച് കാര്യങ്ങൾ, ലളിതാ സഹസ്രനാമത്തെ പതുക്കെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ. 1-ാമത്തെ പോയിന്റ്, ഈശ്വരൻ എന്താണ്? എന്താണ് ഈശ്വരൻ? 2, ഭാരതത്തിൽ ലളിതാ പരമേശ്വരി ഉൾപ്പെടെ ഇത്രയും ഈശ്വര രൂപങ്ങൾ എങ്ങനെ ഉണ്ടായി? 3, എന്താണ് ഭക്തി? 4, എന്താണ് ആരാധന? 4 സബ്ജക്റ്റ്. ഇത് ഗഹനമാണ്. ചിലത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. മനസ്സിലാകാത്തത് എന്തിനാ ഇവിടെ പറയുന്നത്? മനസ്സിലാകാത്തതുമുണ്ടെന്ന് മനസ്സിലാക്കാൻ, മനസ്സിലാകാത്തതും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ചിലത് വിവരിക്കുന്നുണ്ടാവും. 1-ാമത്തെ പോയിന്റ് കുറച്ച് സമയമേ മുമ്പിലുള്ളൂ. അതിലൊന്ന്, ഈശ്വരൻ എന്താണ്? എന്തിനാ ஈஸ்வரன் என்னது மனுஷியனுண்டியது 16 லட்சம் தரத்திலுள்ள ஜந்துக்கள் உண்டு, 4 லட்சம் தரத்திலுள்ள சசியங்கள் உண்டு, 80,000 தரத்திலுள்ள விரட்சங்கள் உண்டு, 10 லட்சம் தரத்திலுள்ள சூக்ஷ்ம ஜீவிகள் உண்டு. அதில் ஒரு மனுஷியன் மாத்திரமான ஈஸ்வரன் என்ன ஆ சைதன்யத்தை திரிச்சறியான் சாதிக்கின்றது. பாகவதத்தில் ஒரு வரி பரையாறுண்டு, ஸ்ருஷ்ட்வா புராணி விவிதான்யஜயாத்மசக்த்யா வ்ருக்ஷான் சரீன் சிரான் கக தம்ஷ தம்ஷ்ட்ர மத்யான் திஷ்டைரதுஷ்டஹ்ருதய புருஷம் விதாய ப்ரஹ்மாவலோகதிஷணம் முதமாபதேவ. ஈ வரி நீங்கள் படிக்கணும் ஒரு நிர்பந்தவும் இல்ல. பாரதீய சிந்தாதாரையுடைய அடிஸ்தானம் ஆரம்பிக்கிறது ஈ விவரணத்தில் நின்னான. புரா பண்டு ஸ்ருஷ்ட்வா சிருஷ்டிச்சு, யாரு? ஈ பிரபஞ்ச சைதன்யம் பிரம்மாண்ட ஜனன்யை நம, பிரம்மாத்மைக்ய ரூபிண்யை நம. நீங்கள் கேட்டு காணும் என்று ஞான் தெட்டித்தரிக்கையான. ஏதாயாலும் ஈ பிரம்மத்தை முழுவதும் சிருஷ்டிச்ச ஆ சைதன்யம் தீர்மானிச்சு அனவதி விரட்சங்களை, இடஜந்துக்களை, நீந்தின ஜந்துக்களை, கொத்தின ஜந்துக்களை, வலிய பசுக்களை, இது எல்லாத்தினேயும் சிருஷ்டிச்சு சைதன்யம். டார்வின் தியரி ஆத்யம் விவரிச்சது பதஞ்சலி மகர்ஷியான. ஜாத்யந்தர பரிணாம பிரகிருத்யா பூராத், ஜீவஜாலங்களோட பரிணாமம் பிரகிருதி நியமமான, ஜீவஜாலங்களோட பரிணாமம் பிரகிருதி நியமமான பதஞ்சலி மகர்ஷி பரஞ்சு. ஈ பிரபஞ்சம் அதே சித்தாந்தத்திலூட ஓரோன்னேயும் பரிணாமம் செய்த மத்ஸ்ய கூர்ம வராஹஸ்ச நரசிம்ஹோத வாமனா ராமோ ராமஸ்ச ராமஸ்ச கிருஷ்ண கல்கி இதி தே தச. பரிணாமத்தின்டே 10 ஸ்டெப்புகள். ஆத்யம் ஜீவன் ஜலத்தில் உண்டாய், மத்ஸ்யம். அது பரிணமிச்சு ஜலத்திலும் கரையிலும் வளர்ந்த ஆம்ஃபீபியன் ஆமையாய் கூர்மம். 4 காலில் நடக்கிற வராகமாய் பரிணமிச்சு. அதுசேஷம் பகுதி மனுஷியனும் பகுதி மிருகவாய நரசிம்ஹமாய் மாறி. அதுசேஷம் எஸ்கிமோகளே போல குள்ளனாய வாமனாய் மாறி. அதுசேஷம் ஆயுதமேந்தி நியமங்கள் இல்லாது சர்வதினேயும் கீழடக்கான சக்தி கொண்டுள்ள ஒரு மனுஷியனாய பரசு ஆயுதம் பரசுராமனாய். அதுசேஷம் ராஜ்யத்தின் அதிர்த்திகள், ராஜ்யத்தின் பேர், அதிகாரியாய ராஜாவ், ராஜாவிட் அதிகாரம் மக்களிலேக்கு மாறின ஸ்ரீராமன் சரித்திரம். அதுசேஷம் கலப்ப ஏந்தி கிருஷி செய்து பூமியில் விளவு சிஸ்டமாட்டிக்காய்ட்டு உற்பத்திப்பிக்கிறதே மூர்த்திமத் பாவமாய பரசுராமன் கலப்ப ஏந்தி, சோரி, பலராமன் கலப்ப ஏந்தி நம்மள முன்பில் அவதரிச்சு. அதுசேஷம் மட்டவர்க்கு உபதேசம் கொடுக்க, மட்டவர்க்கு மார்க்க நிர்தேசம் கொடுக்க, உஜ்ஜலமாய் சமூகத்தை நயக்கான்
தேசவும் காலவும் அனுசரிச்சு தர்மத்தின் வியாக்கியானம் நல்கான் சத்யம் நீதி நியாயம் தர்மம் அஹிம்ச உத்தரவாதித்வங்களே சுமடுகளை குறித்து விவரிக்கன் கழிவுள்ள ஸ்ரீகிருஷ்ணனாய் பரிணமிச்சு அவிட நின்னங்கோட்டு அவனவன் உற்பத்திப்பிச்ச ஆயுதம் கொண்டு ஸ்வயம் மரிக்கிற கல்கியாய் மாறி ஒரு உஜ்ஜல பரிணாம சித்தாந்தம் தசாவதாரங்களில் உண்ட அதிப்பிரகல்பராய பாக்யத்தின் இந்தியக்காரல்லாத்த சாஸ்திரஜன்மார் விவரிக்கன் தொடங்கி. அர்த்தம் மனசிலாயல்லோ இல்லே? இந்தியக்காரல்லாத்த சாஸ்திரஜன்மார் விவரிக்கன் தொடங்கி. ஆ பரிணாமத்திலூட எத்தியப்போ ஈ பிரபஞ்சத்தை குறித்து சிந்திக்கன் கழிவுள்ள ஒரு சக்தி விசேஷமுள்ள மனுஷியனை சிருஷ்டிச்சு ஈஸ்வரன். அதினகத்துப்படும் ஞானும் நீங்களும் சாக்தேயத்தின் அத்தியக்ஷனும் ஸ்வாகத பிரசங்கம் செய்த வியக்தியும் கேட்க வந்த நம்மளெல்லாவரும் ஆ மனுஷியன்டே கேட்டகரி பட்ட நமக்கு ஒத்திரி பிரசனங்களுண்டு. எந்த ஏற்றவும் வலிய பிரசனம்? ஜன்மம் லபிச்சு எழுந்தேற்று நடக்கணுமெகில் ஒன்னர ரெண்டு வர்ஷம் கழியணும். மட்டெல்லா மிருகங்களும் ஜனிச்சு வலிய தாமசம் இல்லாது எழுந்தேற்று நடக்கும், அல்ல ஓடான் தொடங்கும். மனுஷியன் மாத்திரம் அங்கு ஜனிச்சு வீணால் பின்னே நல்ல ராஷ்ட்ரீயக்காரன் மகனாணில் ஒரு வர்ஷம் கழியுமோ எனிக்கும், அல்ல ஒன்னொன்னர வர்ஷம் கழிஞ்சிட்டே அவன் எழுநேல்க்கொள்ளு. அது மாத்திரல்ல, கோழியாணில் இடக்கு வச்சு தீரும், பசு ஆனிலும் இடக்கு வச்சு தீரும், ஆடாணிலும் இடக்கு வச்சு தீரும், எல்லா மிருகங்களும் இடக்கு வச்சாரெங்கிலும் தின்னு உபயோகிக்கும். ஈ சரீரம் மாத்திரம் ஆரும் உபயோகிக்கல. இது மாத்திரம் ஒரொற்ற ஆள் உபயோகிக்கல. ஒன்னில் சாவது வரை கட்டிலில் கிடக்கணும், அல்ல மரிக்கிறது வரை கிடக்கணும். ரெண்டு ஓப்ஷனா நமக்கு உள்ளது. ஒன்னில் சாவே அல்ல மரிக்கிறது வரை. இது ரெண்டும் தம்மில் எந்த வத்தியாசம்? ஒத்திரி வத்தியாசம் உண்டு. எந்த காரணம்? சிலர் சமாதியாகும், சிலர் நாடு நீங்கும், சிலர் இகலோக வாசம் வெடியும், சிலர் அந்தியஸ்வாசம் வலிக்கும், சிலது சத்து போகும், சிலர் மரிச்சு போகும். அப்போ அதில் ஏது கேட்டகரில நம்ம பெடனது அவனவன் கண்ணாடி நோக்கி சோதிக்க. ஏதாயும் ஆ மரணத்தின் அவசான நாள்களிலும் நமக்கு ஆசிரியம் வேணும், மட்டொரு ஜந்துவினும் வேண்டாம். அதுகொண்டு மனுஷன் ஜன்ன சமயத்தும் மரண சமயத்தும் அதினக்கள்ள காலகட்டத்திலுமெல்லாம் ஆசிரியம் வேண்டவனாயது கொண்டு அவனவனு மாத்திரம் அவனவன் பிரசனம் பரிஹரிக்க சாதிக்காத்தது கொண்டு ஒரு அசாதாரணமான பிரகதி சக்தியை மனசில் தியானிச்சு ஈஸ்வரன் தெய்வம் என்று பேரு கொடுத்து. செமெட்டிக் மதங்கள் கிறிஸ்தியானியும் முஸ்லீமும் பண்ணு ஜூதன்மே போல ஆகாசத்தில் ஒரு தெய்வம் உண்டு, அங்கேயில் நம்மளே நியந்திரிக்கும், நம்மளோடு பரையும் நீ பாலக்காடு நின்று எறணாகுளத்தேக்கு போவுக. நம்ம எறணாகுளத்தேக்கு போகும். எறணாகுளத்தெத்தும்போல் அப்படி நின்று அல்லாஹுவும் யஹோவையும் பரையும் நீ கோட்டயத்தேக்கு போவுக. கையோட கோட்டயத்தேக்கு மகளில் நின்று பரையுன தெய்வம் கேட்டு போகும். அது கழிஞ்சு அத்தேகம் பரையும் நீ இஸ்ரேலில் நின்று ஈஜிப்திலேக்கு போவுக. கெட்டும் பறக்கு இஸ்ரேலில் நின்று ஈஜிப்திலேக்கு போகும். இவடத்தொரு தெய்வம் உண்டு, அது வத்தியாசமுள்ள தெய்வமான. அது மகளில் கசேரிட்டு இருக்கிற தெய்வம் அல்ல. அங்கே அங்கே எங்கானும் மகளில் இருந்திருந்து எங்கில் ஈ அமேரிக்கையுடையும் ரஷ்யையுடையும் ரோக்கெட்டு போகிற சமயத்து தாழ்த்தேக்கு வருமாயிருந்து ஆள், அது தாழ்த்தேக்கு வந்திட்டு. அப்போ ஈஸ்வரன் எவ்வளோ இருக்கோ? ஈஷாவாஸ்யமிதம் சர்வம் யத் கிஞ்ச ஜகத்யாம் ஜகத். சாயையில் மாத்திரம் ஆயிட்டு சிரிக்கருது,
குறச்சு ஆயிக்கொள்ள. ஈஷாவாஸ்யமிதம் சர்வம் யத்கிஞ்சத் ஜகத்யாம் ஜகத். ஈ லோகமாய லோகத்தில் எல்லாம் ஈஸ்வரன் வசிக்கணும். இட் ஈஸ் பிரசன்ட் வித்தின் யூ. அது பாரதீயர் மாத்திர பண்ணிருக்கிறது. ஈஸ்வரன் நின் புறத்தல்ல, ஈஸ்வரன் நின் அகத்தான. சர்வச்சராச்சரங்களுக்கும் அகத்தான. அது என்னிலுண்டு, அதுகொண்டு அஹம் பிரம்மாஸ்மி. அது நின்னிலுண்டு, தத்துவமசி. சர்வச்சராச்சரங்களிலும் ஜீவாத்மாவிட் ரூபத்தில் உண்டு. அயம் ஆத்மா பிரம்ம. அதுகொண்டு ஈ ஜீவஜாலங்களுக்கு எப்பிரகாரமான கர்மநிரதராகண்டது என்றியாம். இன்ஹரண்ட் இன்ட்ரின்சிக் செல்ஃப் கைடிங் செல்ஃப் மோட்டிவேட்டிங் செல்ஃப் எனர்ஜைசிங் அவேர்னஸ் அண்ட் கான்ஷியஸ்னஸ் உண்டு. ஒன்னுகூடி இங்கிலீஷில் தான் பரைய, மலையாளிகளுக்கு மலையாளத்தேக்காள் எழுப்பம் மனசிலக்கான் இங்கிலீஷா. இன்ட்ரின்சிக் இன்ஹரண்ட் செல்ஃப் கைடிங் செல்ஃப் மோட்டிவேட்டிங் செல்ஃப் எனர்ஜைசிங் அவேர்னஸ் அண்ட் கான்ஷியஸ்னஸ் பிரசன்ட் இன் எவ்ரி லிவிங் அண்ட் நான் லிவிங் சிஸ்டம். த ஹிந்துஸ் கால் இட் ஆஸ் பிரம்மம். சர்வச்சராச்சரங்களுக்கும் அகத்து ஸ்வதசித்தமாய் பிரகிருத்தியாலுள்ள ஸ்வயம் திசாபோதம் நல்குன ஒரு சக்தி அதினகத்துண்டு. ஆ சக்தியே பிரஜ்ஞானம் ஸ்வபோதம் என்ன பரையாம். அவேர்னஸ் அண்ட் கான்ஷியஸ்னஸ். லலிதா சஹஸ்ரநாமத்தில் எந்த பரையாம்? பிரஜ்ஞானகனரூபிண்யை நமஹ. அது பரையும்போது ஆரெங்கிலும் சிரதிச்சிட்டுண்டோ? இப்பழும் சிரதிச்சிட்டுண்டாவான் சாத்தியதையில்ல. எந்த காரணம்? வாயிலுள்ள பிஸ்கட்ட. பிரஜ்ஞானகனரூபிண்யை நமஹ. பிரஜ்ஞானம் பிரம்ம. சர்வச்சராச்சரங்களுக்கும் அகத்து ஒரு சக்தி உண்டு. ஆலோசிச்சு நோக்க, கூழச்சக்க உண்டாக பிளாவிட் சுவட்டிச்சென்று பிளாவினோடு சோதிக்க, நீ எந்தா கூழச்சக்க உண்டாகிறது? அப்போ பிளாவு பரையும், என்னோடு கூழச்சக்க உண்டாகனா பரஞ்சிருக்கிறது. அப்போ ஞான் பரையும், எந்த பேர் லக்ஷ்மி குட்டி அம்மா என்னான திவசவும் லலிதா சஹஸ்ரநாமம் வாய்க்காறது. இனி முதல்க்கு நினக்கு வரிக்கச்சக்க உண்டாக்கி கூடே. அப்போ கூழச்சக்க உண்டாக பிளாவ் பரையும், நீங்களோட லலிதா சஹஸ்ரநாமவும் எந்த சக்கையும் தம்மில் ஒரு பந்தம் இல்ல, வேணி தின்ன வேண்டி வேண்ட. அதினோடு பண்ணிருக்கிறது கூழச்சக்க உண்டாகனா. அதுசரிச்சு காலாகாலம் கூழச்சக்க உண்டாகும். நீங்கள் ஸ்வீகரிச்சாலும் விரோதில்ல, ஸ்வீகரிச்சிலும் விரோதில்ல. அது அதினகத்துள்ள பிரஜானம். பிரகர்ஷேண யஜானம் வர்த்ததே ததேவ பிரஜானம். சைதன்யவத்தாய் ஏது அறிவாணோ சர்வச்சராச்சரங்களிலும் உள்ளது அதான பிரஜானம். லலிதா சஹஸ்ரநாமத்தில் அகத்துண்டு. அத்தியந்தாதுனிக பயோகெமிஸ்ட்ரி அதினகத்துண்டு. பிரஜானம் என்பயும்போ மனசிலக்கன் நீங்கள் புதுமட்டோ? உண்டாவான் சாத்தியதில்ல. காரணம், சாம்பாறும் ஓலனும் எலிசேரியும் புளிசேரியும் தலைசேரியும் கொலசேரியும் சேர்ந்து உண்டையாக்கிட்டு நம்ம கழிக்காறே. ஆ கழிக்கிற சமயத்து இதினகத்தொராடப்பண்டு. ஒரடப்பு, ஆ அடப்பு அடச்சாலே ஈ சோறு இப்பறத்து கூட போகும். அது திறந்துட்டில் சோறு நேரே சுவாசகோஷத்திலேக்கு போகும். கிருஷ்ண ராம கோவிந்த. ஈ அடப்பு அடக்கிறதாரா? நீங்கள் அடக்கிறது? நீங்கள் ஆரம் அல்ல அடக்கிறது. ஆ அடப்பினறியாம் எப்ப அடக்கணும் எப்ப திறக்கணும். அது
intrinsic, inherent, self-guiding, self-motivating, self-energizing awareness and consciousness. ഒറ്റവരി നിങ്ങൾക്കറിയാല്ലേ, ഈ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ കടുക് സാമ്പാറിന് വറക്കുമ്പോഴത്തേക്കും ഒരു കടുക് തെറിച്ച് ഇങ്ങനെ വന്ന് കണ്ണിൻ്റെ നേർക്ക് വന്നാൽ ഈ കണ്ണ് രണ്ടും ഓട്ടോമാറ്റിക്കലി അടയ്ക്കും. നിങ്ങൾ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എം ഡി എഫ് ആണെങ്കിലും അടയ്ക്കും. ഇതടയ്ക്കാതിരിക്കില്ല. കണ്ണിൻ്റെ ഇതിനറിയാം വരുന്ന സാധനം അകത്ത് കയറരുത്, അപ്പോൾ അതങ്ങനെ പ്രവർത്തിക്കും. എന്തൊരത്ഭുതമായില്ലേ. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഈ പല്ലൊന്ന് നോക്കുക, 32 പല്ല്. മുമ്പിലത്തെ പല്ല് ഇങ്ങനെ അല്പം ഇപ്പുറത്തേക്ക് മാറിയാൽ പട്ടിയുടെ പല്ല് മാതിരി, കുറച്ചും കൂടി മാറിയാൽ അമ്മിക്കല്ല് മാതിരി, ഇപ്പുറത്തേക്ക് കയറിയാൽ ആട്ടുകല്ല് മാതിരി. ഓരോ പല്ലും ഏത് ഷേപ്പ് വരണമെന്ന് തീരുമാനിച്ചതാരാ? നിങ്ങളാ തീരുമാനിച്ചേ. ആയിരിക്കാൻ സാധ്യതയില്ല. ആണെങ്കിൽ ഈ പല്ലൊന്നും ഇതുമാതിരി ഉണ്ടാവില്ല, ഏറെ ഏതെങ്കിലും പോലെ ആയിരിക്കും. അപ്പോൾ ഈ പല്ല് എങ്ങനെ ഉണ്ടാകണം? ഈ മൂക്ക് ഇങ്ങനെ തന്നെ വേണം. ഇത് തിരിച്ചാവരുത്. കർക്കിടക മാസത്തിലെ മഴ പെയ്യുമ്പോൾ കയ്യിൽ കൊടയില്ല, റോഡിൻ്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് കടക്കണം. മൂക്ക് തിരിച്ചുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ലേ, എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്ന് വായിൽ കൂടെ അളക്കാൻ സാധിക്കും. കാരണം എല്ലാം ഇതിൽ കൂടെ തന്നെ അകത്തേക്ക് പോകും. ഈ സൃഷ്ടിച്ചൊരു ശക്തിക്ക് ഭാരതീയര് പേര് കൊടുത്തു ഈശ്വരൻ. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് എങ്ങനെയാണ് ജനിക്കേണ്ടത്, എങ്ങനെയാണ് ഭൂമിയിൽ നിലനിൽക്കേണ്ടത്, എങ്ങനെയാണ് മരണം വരെ നിലനിൽക്കേണ്ടത് എന്നുള്ള സൃഷ്ടിസ്ഥിതി സംഹാര രൂപിണ്യൈ നമഃ. അർത്ഥം മനസ്സിലായല്ലോ. സൃഷ്ടി എങ്ങനെ വേണം, സ്ഥിതി എങ്ങനെ വേണം, സംഹാരം എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് തീരുമാനിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഭാരതീയര് ഈശ്വരൻ എന്ന് പറഞ്ഞു. സർവത്തിനും ഈ ചൈതന്യം ബാധകമാണ്. അതല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ഈ ഭൂമി ഈ താളത്തിൽ നിൽക്കില്ല. പകല് വിടരുന്ന സകല പുഷ്പങ്ങൾക്കും വെളുത്തതല്ലാത്ത നിറം വരണം, രാത്രി വിടരുന്ന സർവപുഷ്പങ്ങൾക്കും വെളുത്ത നിറമേ വരാവൂ. ആര് തീരുമാനിച്ചു? എങ്ങനെ അത് സംഭവിച്ചു? രാത്രി വിടരുന്ന പുഷ്പങ്ങൾക്ക് വെളുപ്പേ വരാവൂ, രാത്രി വിടരുന്ന എല്ലാ പുഷ്പങ്ങൾക്കും സുഗന്ധമുണ്ടായിരിക്കണം. പകൽ വിടരുന്ന പുഷ്പങ്ങൾക്ക് സുഗന്ധമുണ്ടെങ്കിലും വിരോധമില്ല, ഇല്ലെങ്കിലും വിരോധമില്ല. ആരാ തീരുമാനിച്ചത്? അത്ഭുതകരമായൊരു കോയിൻസിഡൻസ് ഇതിനകത്തുണ്ട്. ഓരോന്നിനും നിങ്ങൾ ചേന വേവിക്കാതെ തിന്നരുത്, അതുകൊണ്ട് അതിന് ചൊറിച്ചിലുണ്ടാക്കി. അപ്പൊ ചൊറിച്ചിലുണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ചേനയുടെ തൊലി കളഞ്ഞ് അതേപോലെ വായിലിടുമായിരുന്നു, അപ്പം തീരുമായിരുന്നു. അതുകൊണ്ട് ചൊറിച്ചിലുണ്ടാക്കി നിങ്ങളെ കൊണ്ട് വേവിപ്പിച്ച് അത് തിന്നണമെങ്കിൽ തിന്നാൻ പറഞ്ഞു. അതേ സമയത്ത് മധുരക്കിഴങ്ങിനും മരച്ചീനിക്കും നിങ്ങൾ അതേപോലെ തിന്നാലും സ്വാഭാവികമായ രീതിയിൽ നിങ്ങൾ ചത്തുപോവില്ല. അതുകൊണ്ട് ചൊറിച്ചിലുണ്ടാക്കിയില്ല അതിൽ. അപ്പോൾ മരച്ചീനിക്ക് ചൊറിച്ചിൽ വേണ്ടെന്ന് തീരുമാനിച്ചു, ചേമ്പിന് ചൊറിച്ചിൽ വേണമെന്ന് തീരുമാനിച്ചു. ആരാ തീരുമാനിച്ചത്? വി എസ് അച്യുതാനന്ദന. ആയിരിക്കാൻ സാധ്യതയില്ല. ഞാൻ 4 ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടി സർവചരാചരങ്ങളിൽ പുഷ്പങ്ങൾ എങ്ങനെ വേണം, വെജിറ്റബിൾ എങ്ങനെ വേണം, മൃഗങ്ങൾ എങ്ങനെ വേണം, മനുഷ്യനെങ്ങനെ വേണം എന്ന് തീരുമാനിച്ച ഒരസാധാരണ ശക്തി ഈ പ്രപഞ്ചത്തിലുള്ളത്. അതിനെ ഭാരതീയൻ ബ്രഹ്മചൈതന്യത്തിൻ്റെ ആധാരഭൂതമായ ശക്തി എന്ന് പറഞ്ഞു. ബ്രഹ്മാത്മ്യൈക്യസ്വരൂപിണ്യൈ നമഃ, ബ്രഹ്മാനന്ദായൈ നമഃ,
எல்லாம் பிரம்மம் சேர்ந்து லலிதா சஹஸ்ரநாமத்தில் எந்தெல்லாம் வாக்கள் வரணோ அது முழுவதும் ஈ பிரபஞ்ச சைதன்யத்தின் பேரான பிரம்மம். ஆ பிரம்மத்தினே நிஷ்கலாயை நமஹ, நிர்விகல்பாயை நமஹ, நிராகாராயை நமஹ, நிஷ்கலங்காயை நமஹ, நிராஸ்ரயாயை நமஹ. இவட நின்று நோக்குபோல் இது இன்னு வரை கேட்டதாய்ட்டு நீங்களோட முகத்து ஒரு லட்சணம் இல்ல, சாரம் இல்ல. இது எல்லாம் லலிதா சஹஸ்ரநாமத்தில் வரிகளான. ஈ கன்சாலிடேட்டட் ஃபார்ம் ஆஃப் பியூர் பிரம்மச்சைதன்யத்தினொன்னுமில்ல, ஆகாரமில்ல, ஆசிரயமில்ல, களங்கமில்ல, உபமிக்கானொன்னுமில்ல, நிர்விகல்பாயை நமஹ விகல்பமில்ல. கன்சாலிடேட்டட் ஃபார்ம் ஆஃப் அவேர்னஸ் அண்ட் கான்ஷியஸ்னஸ். வீண்டும் ஞான் ஒரு வரி மூணாமத்தை பிராவசியம் பரையணும். அல்ட்ரா மோடேன் ஃபிசிக்ஸ் ரெண்டாமத்தை போயிண்டிலேக்கு ஞான் கடக்கான. எந்த காரணம்? எந்த இடது சைடில் ஒரு க்ளோக்கு வச்சிட்டு ரெண்டாமத்தை போயிண்ட் ஈஸ்வர ரூபம். எங்கே நமக்கு இத்தையும் ஈஸ்வர ரூபம் கிட்டி? இன்று பிரார்த்தனையில் சொல்லி சிந்தூராருண விக்கிரகாந்திரிநயனாம் மாணிக்க மௌலிஸ்புரஸ்தார அயகசேகராம் ஸ்மிதமுகீமாபீனவக்ஷோருஹாம் சொல்லிக்கானோ இல்ல? நீங்கள் தெய்வ அனுகிரகம் கொண்டு அர்த்தம் மாத்திரம் சிந்திச்சு காணல, சாரம் இல்ல. ஒன்று ஆலோசிச்சு நோக்க. மனசின் மண்டலத்தில் பிரம்மம் என்ற சைதன்யத்தை வெறதே ஒரு தாரண கொடுக்க. எந்த தாரணு பண்ணால் மனசிலக்கா விஷமும் இல்ல. தாரண, தியான, சமாதி மூணும் ஒருமிச்சு பண்ணால் தாரண எந்த பிடிக்கிட்டுல. ஒற்றக்கொற்றக்கு பண்ணால் சிலப்போ பிடிக்கிட்டு வரும். தாரண என்னால் மனசிலக்கன் ஒரு விஷமும் இல்ல. அடுத்த வீட்டுக்காரனுமாய்ட்டு வழக்கிடான் போகிற பர்த்தாவினோடு பாரிய எந்த பரைய, நீங்கள் அயளை காணும்போத்தேக்கும் எந்தக்கா பரையன் போகிறது என்னதினே குறித்து ஒரு தாரண வேணும். க்ளியர் அல்லே? சம்சயம் இல்லல்லோ. மார்க்கெட்டிலேக்கு சஞ்சியும் கொண்டு போக போகிற சமயத்து பாரிய பர்த்தாவினோடு பயும், நீங்கள் மார்க்கெட்டிலேக்கு போகிறது சரியல்ல, நீங்களுக்கு அது பற்றிய, புழு மாத்திரமுள்ள பீச்சிங்கே நீங்கள் கொண்டு வரள்ளு, நீங்கள் அல்லங்கிலே சரியல்லேன் எர்த்தாவ் பண்ணிட்டு அல்ல எம் அச்சன் பண்ணிட்டு. என்னாலும் மார்க்கெட்டிலேக்கு போகும்போல் ஈ சஞ்சியும் கொண்டு போகும்போது எந்தெல்லாமான வாங்கிக்கன் போகிறது என்னதினே குறிச்சொரு தாரண வேணும். குழப்பில்லோ, தாரண உண்டாக்கி. அடுத்தது தியானம், தி ப்ளஸ் யானம். மனசிலக்கா விஷமும் இல்ல. ராம யானம் ராமாயணம், ராமனிலேக்குள்ள பிரயாணமான ராமாயணம். உத்தர யானம் உத்தராயணம், சூரியன் வடக்கோட்டு போகிறது உத்தராயணம். தட்சிண யானம் தட்சிணாயணம். வளர க்ளியர். அப்போ தி யானம் புத்தியுடைய பரமகாஷ்டையிலேக்குள்ள பிரயாணம். அடுத்தது சமாதி. எந்த நிறுத்தியது? ஒரிக்க சமா இது அதுவாய்ட்டு பந்தம் இல்ல. சமாதி என்பால் சன்னியாசி சமாதியாய், அதுல இவடத்த அர்த்தம். சமா ஸ்டெபிலைஸ்டு தி புத்தி, சமாதி ஸ்டெபிலைஸ்டு புத்தி. தாரண, தியான, சமாதி மூணும் சேர்ந்து பரையின பேரு சம்யமம். எந்த செய்ய? ஈ பிரபஞ்சத்தில பிரதிபாசத்தை குறித்து ஒரு தாரண உண்டாக்க. என்னிட்டு கூத்தி இருந்து தியானிக்க. 10-75 திவசங்கள் கழியும்போது தியானத்தில் இப்போ நீங்கள் இருக்கிற, இப்போ இவட நின்று நோக்கியால் ஒரொற்ற ஆள் உறங்குனதாய்ட்டு காண சாதிக்கல. அப்போ நீங்கள் இருக்கிற லெவல் பீட்டா வேவ்ஸ் லெவல். குறச்சு தியானத்திலேக்கு கடந்தால் ஆல்ஃபா லெவல்.
നല്ല ധ്യാനത്തിലേക്ക് കടന്നാൽ ഡെൽറ്റ ലെവല്. പെട്ടെന്നൊന്നും കിട്ടില്ല. പലരും ഷോർട്ട് ടേമായിട്ട് ധ്യാനം പഠിക്കാൻ പോകാറുണ്ട്. 1500 രൂപ കൊടുത്താൽ ധ്യാനം ട്രെയിൻ ചെയ്ത് കിട്ടും. അത് എങ്ങനെ ധ്യാനിക്കേണ്ടതാണ്? ധ്യാനം പഠിപ്പിക്കുന്ന ഹാളിൽ ചുമരിൽ ചേർന്ന് ഇരുന്ന് പഠിക്കേണ്ടതാണ്. എന്താ കാരണം? ഉറക്കം വന്നാൽ താഴത്തേക്ക് വീഴുന്നതായിട്ട് ആരും കാണരുത്. അതിനു വേണ്ടി മാത്രം. അത് ധ്യാനമല്ല, അത് വെറും ഉറക്ക. പിന്നെ കാണുന്നവർ തോന്നും, അയ്യോ ഗോപാലകൃഷ്ണൻ ധ്യാനത്തിലാണ്, അയാൾ അല്ലെങ്കിലേ പണ്ഡിതനാ, അതുകൊണ്ടല്ലയോ അങ്ങേര് നടക്കുന്ന സ്ഥലത്ത് ആൾക്കാർ കാലിൽ വീഴുന്നത്. എന്തൊരു അബദ്ധമാണെന്നറിയാവോ? അപ്പൊ ധ്യാനം ഏതൊന്നിനെ കുറിച്ചാണോ മനസ്സിൽ ധാരണയുണ്ടാക്കിയത്, അതിനെക്കുറിച്ച് ധ്യാനിച്ച് കുറെ കഴിയുമ്പോൾ പത്മേസ്ഥിതാം പത്മവർണാം, പത്മാനനെ പത്മഊരു പത്മാക്ഷി പത്മസംഭവേത് ത്വം മാം ഭജസി പത്മാക്ഷി യേന സൗഖ്യം ലഭാമ്യഹം പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാനനേ പത്മദളായതാക്ഷി വിശ്വപ്രിയേ വിഷ്ണു മനോനുകൂലേ ത്വൽപാദ പത്മം മയി സന്നിധസ്വ. എന്തൊരു രസമാണല്ലേ, എന്തൊരു രസം. ഉച്ചയ്ക്ക് ഊണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഊണുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഊണുണ്ട്. ആ ഇത്ര ആൾക്കാർ വന്നപ്പോൾ ഒരു സംശയം തോന്നി. ഏതായാലും അപ്പൊ ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിനകത്തൊരു രൂപം തെളിയും. സൃഷ്ടിയെക്കുറിച്ച് ധ്യാനിക്കുക, സൃഷ്ടിയെക്കുറിച്ച് ധ്യാനിക്കുക. ദിവസങ്ങളോളം കഴിയുമ്പോൾ മനസ്സിൽ ഉദയം ചെയ്യുന്ന രൂപമാണ് ബ്രഹ്മാവിൻ്റെ രൂപം. 4 തല, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്. 4 അക്ഷങ്ങൾ ചേർന്ന് എക്സ്, വൈ, ഇസഡ് ആൻഡ് ടൈം ആക്സിസ് ചേർന്ന് താമരയിലിരുന്ന് 4 കൈ, 2 കൈ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്നറിയാം? അദ്ദേഹത്തിന് 4 കൈ, കയ്യിൽ ഒരെണ്ണത്തിൽ വേദപുസ്തകം, 4 ശാഖകൾ ഓഫ് ദ നോളജ്. ബ്രഹ്മപിതാമഹനായിട്ട് പ്രപഞ്ചമാകുന്ന മഹാവിഷ്ണുവിൽ നിന്ന് അമ്മയുടെ പൊക്കിൾ കൊടി, അമ്മയിൽ നിന്ന് പൊക്കിൾ കൊടി വഴി ചൈതന്യം ഏറ്റെടുക്കുന്ന കുട്ടിയെ പോലെ മഹാവിഷ്ണുവാകുന്ന പ്രപഞ്ചത്തിൽ നിന്ന് പൊക്കിൾ കൊടി വഴി ചൈതന്യവും മെറ്റീരിയലും ഏറ്റെടുത്ത് പ്രപഞ്ചത്തില് സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിൻ്റെ രൂപം നമുക്ക് കിട്ടും. എവിടെ നിന്ന് കിട്ടും? മനോമണ്ഡലത്തില്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് റിസർച്ച് ഓൺ ആൻ എക്സ്റ്റേണൽ ലാബറട്ടറി, വി ആർ ഡൂയിങ് ദ റിസർച്ച് ഇൻ ദ ഇന്റേണൽ ലാബറട്ടറി. മനസ്സിനകത്തെ ഗവേഷണശാലയില് ധാരണ എന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ധ്യാനം എന്ന പ്രോസസ്സിലൂടെ സമാധി എന്ന അവസ്ഥ എത്തുമ്പോൾ മനസ്സിനകത്ത് ഉദയം ചെയ്ത രൂപമാണ് ഭാരതീയന്റെ ഈശ്വര രൂപം. തെറ്റരുത്, ശിവകാശിയിൽ കലണ്ടർ ഉണ്ടാക്കുന്ന കമ്പനിക്കാരുണ്ടാക്കിയ രൂപമല്ലാതെ ഭാരതീയരുണ്ടാക്കിയത്. എന്നെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ശാക്തേയത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞൊരു വരി ആവർത്തിക്കുകയാണ്. ഫ്രിഡ്ജ് ഓഫ് കാപ്ര എന്ന ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസർ എഴുതിയ 2-ാമത്തെ പുസ്തകം, ദ ടാവോ ഓഫ് ഫിസിക്സ്, ആദ്യത്തെ 17 പേജുകൾ ഒന്ന് വായിച്ചു നോക്കാം. അദ്ദേഹം പറയുന്നു, ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറയുന്നു, ഈ പ്രപഞ്ചത്തെ കുറിച്ച് ധാരണയുണ്ടാക്കി കടൽ തീരത്തിരുന്ന് ധ്യാനിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അർദ്ധനാരീശ്വരൻ്റെ രൂപമാണ് ഉദയം ചെയ്തത്. താണ്ഡവമാടുന്ന ശിവൻ്റെ നൃത്തമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം പറയുന്നു, ഭാരതത്തിലെ ഈശ്വര സങ്കല്പം റിയലിസ്റ്റിക് ആണ്, ഒറിജിനൽ ആണ്, സയന്റിഫിക് ആണ്, അൺകമ്പയറബിളി ഗ്രേറ്റ്. other religious people should elevate themselves to a higher position for understanding this. മറ്റ മതത്തിലുള്ള ജനങ്ങളെ ഭാരതത്തിലെ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കുറെ കൂടി ഉയരണം, കുറെ കൂടി ഉയരണം. അപ്പം നമ്മുടെ സരസ്വതിയുടെ സങ്കല്പം, ലക്ഷ്മിയുടെ സങ്കല്പം, പാർവതിയുടെ സങ്കല്പം മനസ്സിൻ്റെ മണ്ഡലത്തിൽ ചൈതന്യവത്തായ ഋഷീശ്വരന്മാർ രൂപകൽപ്പന നൽകി എഴുതിയതാണ്, മുമ്പോട്ട് തന്നതാണ്. ശിവൻ്റെ രൂപം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം, ലളിതാ സഹസ്രനാമത്തിൻ്റെ അവസാനത്തിൽ ശിവ ശക്തി ഐക്യരൂപിണ്യൈ നമഃ. ഓരോന്നും തൃശ്ശൂർ പൂരത്തിലെ അമിട്ടാണ് ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം. പിന്നെ അത് ശ്രദ്ധിക്കാതെ വായിക്കുന്നത് കൊണ്ട് വലിയ വിഷമം തോന്നണില്ല എന്ന് മാത്രം. ഓരോന്ന് ഏത് വാക്കാ വിട്ടുകളയ, അത്ര ഗംഭീരമായിട്ടുള്ള ശിവ ശക്തി ഐക്യ രൂപിണ്യൈനമ, രണ്ടും ചേർന്നിരിക്കുന്ന ഒരു രൂപത്തിൽ താണ്ഡവ നൃത്തമാടുന്ന ശിവനെ മനോമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഭാരതീയർ വിവരിച്ചു. വിഭ്രദോർഭിക്കുടാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധേയോ മുക്ത പരാഗ അമൃതരസകിലത ദ്രിപ്രഭ പഞ്ചവക്ത്ര ത്രക്ഷക്കോടീര കോടിരഗടിത തുഹിനരോ ചിഷ്കലാത്തുംഗമൗലി. ഇതൊന്ന് ബൈഹാർട്ട് പഠിച്ച് രാവിലെ ഇന്ന് വരെ കുളിക്കാത്തവരടക്കം കുളിച്ച് ഇത് ചൊല്ലിയാൽ ഉറപ്പാ മോക്ഷത്തിലേക്ക് പോകാതിരിക്കില്ല. എത്രയെല്ലാം പഠിക്കാനും വായിക്കാനുണ്ട്. ഇപ്പൊ നമ്മള് സുബ്രഹ്മണ്യൻ ആറ് തല, ചിലർ മക്കൾ അമ്മയോട് ചോദിക്കുക, അമ്മ എങ്ങനെയാ സുബ്രഹ്മണ്യൻ ആറ് തല ഉണ്ടാവുക, എനിക്ക് ഒരു തല ഉണ്ടായിട്ട് തന്നെ സ്കൂളിൽ പോകുമ്പോൾ വലിയ വിഷമമാണ്. അപ്പൊ അമ്മ എന്താ പറയുക, ആവശ്യമില്ലാത്ത ചോദിക്കൊന്നും വേണ്ട, നീ സ്കൂളിൽ പോയാൽ മതി, എത്രയായി സമയം, ബസ് വരാനുള്ള നേരായി. അമ്മ രക്ഷപ്പെട്ടു, എന്താ കാരണം, വിഷയം മാറ്റി. യഥാർത്ഥത്തിൽ ഈ പഴനിയപ്പന് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേരെ കുറിച്ചല്ല, അറുമുഖന് ആറുമുഖമൊന്നുമില്ല. ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, ആറ് വിഷയങ്ങൾ വേദാംഗങ്ങൾ പഠിക്കുന്ന വ്യക്തികൾ ആറ് ദേവതയെ ആരാധിക്കണം. അത് ഒരുമിച്ച് ചേർത്താലേ പഠനമാവുള്ളൂ. അതുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് ആറ് തല കപ്പാസിറ്റി സബ്ജക്റ്റ് ഇതിന് വ്യക്തമായിട്ട് രൂപം നൽകിയതാണ് സുബ്രഹ്മണ്യൻ. ഗണപതിക്ക് എങ്ങനെയാ കഴുത്തിൽ ഈ ഗണപതിയുടെ ഇതൊക്കെ വെക്കുക, എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല കേട്ടോ എന്നാ ചിലർ പറയാം. ഏതാ ഇംഗ്ലീഷുകാർക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി, ഇതിനകത്ത് വളരെ കാര്യമുണ്ട്. ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും പാലക്കാടുകാർക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. എന്താ കാരണം, ഇപ്പം ഞാനിവിടെയല്ലേ നിൽക്കുന്നത്, പോകുന്നത് വരെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഈ തലച്ചോറിൻ്റെ പുറകുവശം തലയോടൊന്ന് മാറ്റിയാൽ, ഈ ഹാഫ് മാറ്റി മെഡുല്ല ഒബ്ലാങ്കറ്റ ഉൾപ്പെടെയുള്ളതിൻ്റെ ചിത്രമെടുത്ത് കാണിച്ചാൽ എക്സാക്ട്ലി ഗണപതിയാ, എക്സാക്ട്ലി ഗണപതിയാ, വേറൊന്നും നോക്കണ്ട. തലച്ചോറിൻ്റെ മുൻവശം എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ണും മൂക്കും നാക്കുമൊക്കെ ആയിരിക്കും, അത് വൃത്തികേട. പുറകുവശം പെർഫെക്റ്റ് ഗണപതിയാണ്. നമ്മുടെ സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ മെഡുല്ലയും ഒബ്ലാങ്കറ്റയും ചേർന്ന ഈ സെറിബ്രൽ പാർട്ട്, ഇതിനെയാണ് ഗണപതിയായിട്ട് വിവരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, അമേരിക്കക്കാർ പറയുന്നതാ, ഞാൻ നിങ്ങളുടെ അടുത്ത് മൈക്കിലൂടെ പറയുന്നു എന്ന് മാത്രം. അപ്പം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈശ്വര രൂപം മനോമണ്ഡലത്തിൽ ധ്യാനിച്ച് രൂപകൽപ്പന നൽകി മഹാവിഷ്ണുവിനെ നമുക്ക് തന്നു നീല നിറത്തിൽ. നാന്തം ന മദ്യം ന പുനസ്തവാദ്യം, തുടക്കവും മധ്യവും അവസാനവും ഇല്ലാത്ത മിൽക്കി വേ ഗാലക്സി പാലാഴി. മിൽക്കി വേയുടെ ട്രാൻസ്ലേഷൻ അല്ലേ പാലാഴി, കേട്ടിട്ടുണ്ടാവില്ലേ പാല. അതിൻ്റെ പുറത്തൊരു സർപ്പം, ഇങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കിടക്കാൻ പറ്റിയില്ലേ. അനന്തം, അനന്ത സർപ്പം, ഇൻഫിനിറ്റി. ആ ഇൻഫിനിറ്റി എന്ന അനന്തൻ്റെ അഞ്ചു പത്തിയാണുള്ളത്. ഒരു സർപ്പത്തിന് അഞ്ചു തലയില്ലെന്ന് എല്ലാവർക്കും അറിയാം. പൃഥ്വി, അപ് തേജ, വായു, ആകാശം, പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സർപ്പത്തിന്റെ അഞ്ചു തല, ഗാലക്സിയെ പ്രതിനിധാനം ചെയ്യുന്ന കോയിലുടെ സ്ട്രക്ചർ, മിൽക്കി വേയെ പ്രതിനിധാനം ചെയ്യുന്ന പാലാഴി, അതിൻ്റെ പുറത്ത് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന മഹാവിഷ്ണു, ആകാശത്തെയും സമുദ്രത്തെയും പ്രതിനിധാനം ചെയ്യുന്ന നീലനിറം ശാന്തമായി കിടക്കുന്നു. കാണാൻ വിഷമമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്തെങ്കിലും ഭാര്യയോട് വഴക്കിട്ട് വീട്ടിനകത്തിരിക്കാൻ പറ്റാതെ വരുമ്പോൾ മോളിൽ ചെന്ന് ടെറസിൻ്റെ മുകളിൽ മോളിലേക്ക് നോക്കിയൊന്ന് കിടക്കാം. ശാന്തമായ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കും. ഒരു നക്ഷത്രവും അനങ്ങുന്നില്ല, ചന്ദ്രനും അനങ്ങുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. ശാന്തമായൊരു രൂപം, അതാണ് പ്രപഞ്ചം, അതാണ് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം, അല്ലെങ്കിൽ വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനുഗമ്യം. യോഗി ഹൃദ്യാ അനുഗമ്യം, എവിടെ നിന്നാണ് കിട്ടിയത്? യോഗിമാരുടെ ഹൃദയത്തിലെ ധ്യാനത്തിലൂടെ എത്തിച്ചേർന്നതേതോ അതാണ് യോഗി ഹൃദ്യാനുഗമ്യം. അർത്ഥം മനസ്സിലാക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. ശാന്താകാരം അറിയാം, ഭുജഗശയനം, ചിലപ്പോൾ ഭുജംഗശയനം എന്ന് പറയും, രണ്ടായാലും ശരിയാ. ഭുജംഗം എന്ന് പറഞ്ഞാൽ സർപ്പം, അതും കറക്റ്റാണ്. പത്മനാഭം സുരേശം വിശ്വാകാരം, വിശ്വത്തിൻ്റെ ആകാരം, വിശ്വത്തിൻ്റെ ആധാരം. ഗഗന സദൃശം, ആകാശത്തിന് എത്രയാ വിസ്തീർണം? ആകാശത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? ഒരാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായിട്ട് തെറ്റാണ്. ആകാശത്തിന് വിസ്തീർണമേ ഇല്ല. അപ്പോൾ ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം, നമ്മുടെയൊക്കെ ധാരണ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ 65 കിലോ ഭാരമുള്ള ഒരമ്മച്ചിയാണെന്നാണ്. അല്ല, ഐശ്വര്യം, ചൈതന്യം, സമ്പൽ സമൃദ്ധി, ഇതാണ് ലക്ഷ്മി. രാവിലെ എഴുന്നേറ്റിട്ട് പറയാറില്ലേ, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ചിലർ മാറ്റി പറയും, അതൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് നിർത്തിയത്. കരമൂലേതു ഗോവിന്ദ അല്ലേ, അത് ഓട് മാൻ ഔട്ടാണ്. അവിടെ കയ്യിൽ ഗോവിന്ദം വരില്ല. എന്താ കാരണം? കരാഗ്രീ വസതേ ലക്ഷ്മി, ശമ്പളം കൊടുക്കുന്നതും ശമ്പളം വാങ്ങിക്കുന്നതും കൈകൊണ്ട് അല്ലേ. കരമധ്യേ സരസ്വതി, പഠിക്കാൻ പഠിക്കുന്നതും പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നതും പഠിക്കാൻ പഠിപ്പിക്കുന്നതും കയ്യിലൂടെ എഴുതിയിട്ടാണ് സരസ്വതി. കരമൂലേ സ്ഥിതാ ഗൗരി, ലെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതും തൂമ്പെടുത്ത് കളയ്ക്കുന്നതും തെങ്ങിൽ കയറുന്നതും കയ്യിലൂടെയാണ്. അതുകൊണ്ട് ശക്തി കയ്യിലാണ്. അതുകൊണ്ടാണ് കൽവിയാ ശെൽവമാ വീരമാ അന്നയാ തന്തയാ ദൈവമാ, രണ്ടാമത്തെ കളഞ്ഞേക്ക് ആദ്യത്തെ എടുക്കാം. അതുകൊണ്ടാണ് മൂന്ന് പേരും കയ്യിൽ. ഇവിടെ ഗോവിന്ദൻ വന്നാൽ വലിയ പ്രശ്നമാണ്. കയ്യിൽ ഗോവിന്ദം വന്നാൽ എന്തു ചെയ്യും? അങ്ങേർക്ക് അങ്ങേരുടെ റോൾ എന്താണ്? സാരയില്ല. അപ്പൊ കരമൂലേ സ്ഥിതാഗൗരി, മറ്റേത് തെറ്റാണെന്നല്ല, ശരിയല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞൊന്ന് മാത്രം. ഏതായാലും ആ കയ്യിലുള്ളത് സിംബോളിക്കായിട്ടുള്ള ത്രിശക്തികളാണ്, മൂന്ന് ശക്തികൾ കയ്യിൻ്റെ ആധാരമായിട്ടുള്ളത്. അപ്പൊ ഭാരതത്തിലെ ഈശ്വര സങ്കല്പത്തിൽ ആദ്യം ഞാൻ പറഞ്ഞു, ബ്രഹ്മചൈതന്യം സർവചരാചരങ്ങളിലുമുള്ളത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഈശ്വര രൂപം എങ്ങനെ ലഭിച്ചു? ഓർമ്മിക്കണം, മനസ്സ് ലാബറട്ടറി, ധ്യാനം പന്താവ്, സമാധി ദ കൺക്ലൂഷൻ. അവിടെ എത്തുമ്പോഴാണ് എത്രയെത്ര രൂപങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്, അതെല്ലാം കലണ്ടറുകളാക്കി ചില്ലിട്ടണം, ഇടണമെങ്കിലിടാം. എന്തിനാ സാറേ ഇത്രയും ഈശ്വരൻ്റെ രൂപങ്ങൾ? വെറുതെ അങ്ങോട്ട് ധ്യാനിച്ചാൽ പോരായോ? പോരാ.
എത്തില്ല മക്കളെ അവിടം വരെ. ഞാൻ പണ്ടൊരു കഥ പറഞ്ഞു, ഇടയ്ക്കത് പറയാറുണ്ട്, ചിലർ കേട്ട് കാണും, കേട്ടവർക്ക് വിരസത തോന്നും. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ വേലക്കാരൻ അഗ്നിഹോത്രിയോട് ചോദിച്ചു, അഗ്നിഹോത്രി അങ്ങയുടെ കൂട്ടത്തിൽ 42 വർഷമായി ഞാൻ പ്രവർത്തിക്കുന്നു, അങ്ങ് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ബ്രഹ്മം 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 എന്നാ പറയുന്നത്, എനിക്ക് ഈ സാധനം എന്താന്ന് മനസ്സിലാവണില്ല. അത് മേഴത്തൂർ അഗ്നിഹോത്രി ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്നു, വേലക്കാരന് ഇത് മനസ്സിലാവണില്ല. വേലക്കാരന് ദുഃഖം, ഇങ്ങേരുടെ കൂട്ടത്തിൽ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടും ബ്രഹ്മം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ മേഴത്തൂർ അഗ്നിഹോത്രി പറഞ്ഞു, നല്ലോണം ആലോചിച്ചപ്പോൾ ഇയാൾക്ക് വേലക്കാരൻ്റെ ലെവലല്ലേ ഉള്ളൂ, എം എ ഒന്നും ഇല്ലല്ലോ, മാസ്റ്റർ ഓഫ് അജ്ഞാന ഒന്നുമില്ല. അപ്പോൾ എന്ത് തീരുമാനിച്ചു, ഇയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കളിയാക്കിക്കൊണ്ട് ജോലിക്കാരനോട് പറഞ്ഞു, ബ്രഹ്മം 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 എന്ന് പറഞ്ഞാൽ പോത്തുമാതിരി ഇരിക്കും. എന്തുമാതിരി ഇരിക്കും? പോത്തുമാതിരി ഇരിക്കും. ആ പാവത്താൻ വിചാരിച്ചു ഇത് ശരിയാണെന്ന്. അയാൾക്ക് മനസ്സിലായില്ല. ഏതായാലും പോത്തിനെ മനസ്സിൽ ധ്യാനിച്ചു നല്ലോണം. നമ്മളെപ്പോലെയൊന്നുമല്ല, നല്ല സീരിയസ് ആയിട്ട്. പലപ്പോഴും അജ്ഞാന ദ്വാന്തദീപികായൈ നമഃ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ. ചിലതിന് അജ്ഞാനം നല്ലതാ, കാരണം ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യില്ല. ഒരാൾക്ക് ഒരു സംശയം, മലപ്പുറത്ത് നിന്നൊരാൾ 12:30 എന്താ സാറേ ഈ യമൻ പോത്തിൻ്റെ പുറത്ത് വരുന്നത്? ഞാൻ കയ്യോടെ പറഞ്ഞു, തന്നെ പോലെയുള്ളവരുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങേര് നടന്നു വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ താഴെ വെച്ചു, കാരണം അർദ്ധരാത്രി 12:30 അങ്ങേർക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉറങ്ങണ്ടേ, എവിടെ എനിക്ക് അടുത്ത ക്ലാസ്സിന് പോകണ്ടേ. അപ്പോൾ ചിലപ്പോൾ ചില അപ്പോൾ അജ്ഞാന ദ്വാന്തം, ദ്വാന്തം IR UV ഇൻഫ്രാറെഡും UV അൾട്രാ വയലറ്റ് രശ്മികളാണ് ദ്വാന്തം എന്ന് പറയുക. അജ്ഞാന ദ്വാന്തദീപികായൈ നമഃ, അൾട്രാ വയലറ്റ് രശ്മിയും ഇൻഫ്രാറെഡ് രശ്മിയുടെയും നെഗറ്റീവുകളാകുന്ന അജ്ഞാനങ്ങളിൽ നിന്ന് പ്രകാശത്തോടുകൂടി നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചൈതന്യം ഏതാണോ അതാണ് ഈ ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും പാർവതിയുടെയും ചൈതന്യം എന്ന് പറയുകയായിരുന്നു. അപ്പുറത്ത് ഇവിടെ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഈ ശക്തി രൂപങ്ങളെല്ലാം, വലിയ വിദ്യാഭ്യാസമില്ലാത്തവന് പോത്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അജ്ഞാനം കൊണ്ട് അത് ശരിയാണോ എന്ന് അന്വേഷിച്ചില്ല. അതിനെന്താ വാക്ക് പറയുക? ബ്ലൈൻഡ് ഫെയ്ത്ത്. എന്താ പറയുക? ബ്ലൈൻഡ് ഫെയ്ത്ത്. അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കുട്ടിക്ക് ഉറപ്പുണ്ട്, താൻ വീഴില്ല, അത് ഫെയ്ത്താണ് അച്ഛനോട്. ഇവിടെ ഇയാൾ എന്തു ചെയ്തു? ബാല്യക്കാരൻ രാത്രി 10 ആസ് യൂഷ്വൽ കിടന്നുറങ്ങി. മനസ്സിനകത്ത് എന്താണ്? എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം എന്താണെന്ന്. അപ്പോൾ 12:30 1:00 2:00 കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് നീല നിറത്തിലുള്ളൊരു പോത്ത് ഇങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് വരിക. ഇയാൾക്ക് വളരെ സന്തോഷമായി, ചാടി എഴുന്നേറ്റ് നേരെ നമസ്കരിച്ചു. സാഷ്ടാംഗം സ അഷ്ട അംഗം, 8 നെറ്റി മൂക്ക് തടി 5 കാല് ഇത് കയ്യ് ചുണ്ട്, അത് മന്ത്രം. അങ്ങനെ സാഷ്ടാംഗത്തോടുകൂടി നമസ്കരിച്ച് നേരെ ഓടി മേഴത്തൂർ അഗ്നിഹോത്രിയുടെ അടുത്തേക്ക്. തിരുമേനി അടിയൻ കണ്ടു. എന്ത് കണ്ടു? ബ്രഹ്മത്തെ കണ്ടു. അഗ്നിഹോത്രി അർദ്ധരാത്രിക്ക് ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്നു, അടിയൻ കണ്ടു തിരുമേനി, ബ്രഹ്മത്തെ കണ്ടു. മുഴുവനും വിവരിച്ചു. അഗ്നിഹോത്രി നഷ്ടാണ്ടായിട്ടങ്ങ് നിന്ന് ഏലക്കാരനോട് പറഞ്ഞു, കുറച്ചു നേരം നിൽക്കുക, ഞാനിപ്പോൾ വരാം. കുളത്തിൽ പോയി കുളിച്ച് ഈറനൊടുത്ത് വന്ന് ബാല്യക്കാരനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഞാൻ ഇത്രയും കാലം ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞ് നടക്കുകയേ ചെയ്തിട്ടുള്ളൂ, നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ നിനക്കതിനെ കാണാൻ സാധിച്ചു. നീയാണ് ബ്രഹ്മജ്ഞാനി, ഞാനല്ല ബ്രഹ്മജ്ഞാനി. മാറ്റം മനസ്സിലായല്ലോ. ഇതിനാണ് നമുക്ക് രൂപം വേണം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പോരാ, ഭാരതീയ ഈശ്വര രൂപങ്ങൾ. ധനത്തെ ആഗ്രഹിക്കുന്നവര് ലക്ഷ്മി രൂപത്തെ ഉപാസിക്കുക, വിദ്യയെ ആഗ്രഹിക്കുന്നവര് സരസ്വതിയെ, ശക്തിയെ ആഗ്രഹിക്കുന്നവര് പാർവതിയെ. ഓ വിഘ്നമില്ലാതെയാകാൻ, അതുപോലെ തന്നെ ഗണേശനെ, മൃത്യുവിനെ ജയിക്കാൻ ശിവനെ, മഹാവിഷ്ണുവിനെ, സ്ഥിതി ശാന്തമായതിനെ, ആശ്രയിക്കുന്നവര് മഹാവിഷ്ണുവിനെ ഉത്തേജനം ലഭിക്കാൻ തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. കേട്ട് കാണില്ലേ ഭഗവത്ഗീത? ഇംഗ്ലീഷുകാർ പഠിക്കുന്ന സാധനമാണത്. ആ ഭഗവത്ഗീതയില് തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. കൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം. മര്യാദ പുരുഷോത്തമനായി ജീവിക്കാൻ ആഗ്രഹമുള്ളവർ ഉപാസിക്കേണ്ടത് ശ്രീരാമനെ. ധർമ്മപത്നിയായി തീരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടാവുന്നവരുണ്ടാവില്ല, എനിക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ സീതയെയാണ് നല്ല ഭർത്താവ് ആകാൻ ആഗ്രഹിക്കുന്നവർ, ഉറപ്പാണ് ഇല്ല എന്നുള്ളത്. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ഉപാസിക്കേണ്ടത് ശ്രീരാമനെയാണ്. അപ്പൊ എന്തിനാണത്? ആ രൂപം കാണുമ്പോൾ മനസ്സിനകത്ത് ഉപാസനാമാർഗം ലഭിക്കും. അപ്പൊ ആദ്യം ഈശ്വരൻ, രണ്ട് ഈശ്വര രൂപം. അത് മനോമണ്ഡലത്തില് യോഗിമാർക്ക് ലഭിച്ചതാണ് ഇത്. അത് പുരാണങ്ങളിലൂടെയും ആ ധ്യാന ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്പുരസ്താരാനായക ശീകരാം സ്മിതമുഖീം സ്മിതമുഖീം. അർത്ഥം മനസ്സിലായി? ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തോടുകൂടി, ഇന്നില്ലാത്ത സാധനം. ആപീനവക്ഷോരുഹാം കാണിപ്യാമണിപൂർണരത്നചഷകം രക്തോത്ഫലം വിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ഏത് രൂപത്തെയാണ് ധ്യാനിക്കുന്നത്? ഈ രൂപത്തെയാണ് ധീപ്ലസ്യാനം. രസകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.